സണ്ണി തോമസിന്റെ ബൈബിൾ പ്രഭാഷണം. അതിനു മുൻപായി ഈ ഗാനം ശ്രദ്ധിക്കുക.
അനുഗ്രഹത്തിൻ നദിപതിയേ, അനന്തകൃപാപെരുമതിയേ, അനുദിനം നിൻ പദം ഗതിയേ, അഴിയനു നിൻ കൃപമതിയേ, അനുദിനം നിൻ പദം ഗതിയേ, അഴിയനു നിൻ കൃപമതിയേ. വന്ദിനകൾ വന്നിടുകിൽ വലയുകയിൽ ഹൃദയം, വല്ലഭന്തി എന്ന ഭയം വന്നിടുമോ പിന്നെ ഭയം, വല്ലഭന്തി എന്ന ഭയം വന്നിടുമോ.
വിശുദ്ധ ബൈബിളിൽ നിന്ന് ഒരു ഭാഗം ഉദ്ധരിക്കും. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം. യേശു വീണ്ടും പടകിൽ കയറി ഇക്കരെ കടന്ന് കടലരികെ ഇരിക്കുമ്പോൾ വലിയ പുരുഷാരം അവന്റെ അടുക്കൽ വന്നുപോയി. പള്ളി പ്രമാണികളിൽ യായിറോസ് എന്നു പേരുള്ള ഒരുത്തൻ വന്ന് അവന്റെ കാൽക്കൽ വീണു, "എന്റെ കുഞ്ഞുമകൾ അത്യാസനത്തിലിരിക്കുന്നു, അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് നീ വന്ന് അവളുടെ മേൽ കൈവയ്ക്കണമേ" എന്ന് വളരെ അപേക്ഷിച്ചു. അവൻ അവനോടുകൂടെ പോയി. വലിയ പുരുഷാരവും പിഞ്ചെന്നു അവനെ എത്തിക്കൊണ്ടിരുന്നു. അതിന്റെ 35 മുതൽ 41 വരെയുള്ള വാക്യം. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആൾ വന്നു, "നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തുന്നത് എന്തിനെന്ന്" പറഞ്ഞു. യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട്, "ഭയപ്പെടേണ്ട, വിശ്വസിക്ക മാത്രം ചെയ്യുക" എന്ന് പറഞ്ഞു. പത്രോസും യാക്കോബും യാക്കോബിന്റെ സഹോദരനായ യോഹന്നാനും അല്ലാതെ മറ്റാരും തന്നോടുകൂടെ ചെല്ലുവാൻ സമ്മതിച്ചില്ല. പള്ളിപ്രമാണിയുടെ വീട്ടിൽ വന്നാറെ ആരവാരത്തെയും വളരെ കരഞ്ഞു വിലപിക്കുന്നവരെയും കണ്ടു. അകത്ത് കടന്നു, "നിങ്ങളുടെ ആരവാരവും കരച്ചിലും എന്തിന്? കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുന്നത്രേ" എന്ന് അവരോട് പറഞ്ഞു. അവരും അവനെ പരിഹസിച്ചു. അവൻ എല്ലാവരെയും പുറത്താക്കി കുട്ടിയുടെ അപ്പനെയും അമ്മയെയും തന്നോടുകൂടെയുള്ളവരെയും കൂട്ടിക്കൊണ്ട് കുട്ടി കിടക്കുന്ന ഇടത്ത് ചെന്നു കുട്ടിയുടെ കൈക്ക് പിടിച്ചു. "ബാല, എഴുന്നേൽക്ക എന്ന് നിന്നോട് കൽപ്പിക്കുന്നു" എന്ന അർത്ഥത്തോടെ "തലീദാ കൂമി" എന്ന് അവളോട് പറഞ്ഞു. ബാല ഉടനെ എഴുന്നേറ്റ് നടന്നു. അവൾക്ക് 12 വയസ്സായി. അവർ അത്യന്തം വിസ്മയിച്ചു. ദൈവനാമം മഹത്വപ്പെടുമാറാകും. ഇന്ന് ഈ 4 ദിവസങ്ങളുടെ ഒടുവിലത്തെ രാത്രിയിലേക്ക് നാം കടന്നു വന്നിരിക്കുന്നു. ഇന്ന് രാത്രിയിലും ദൈവത്തിന് വ്യക്തമായി, വളരെ വ്യക്തമായി നമ്മളോട് സംസാരിക്കുവാൻ ചില കാര്യങ്ങളും. നമ്മുടെ ആത്മാവിന്റെ വീണ്ടെടുപ്പ് വളരെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് സർവ്വദേശത്തോടും സർവ്വലോകത്തോടും ഈ സുവിശേഷം ദൈവം അറിയിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ഭാഗത്ത് സുവിശേഷം ശക്തിയോടുകൂടി അറിയിക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് അന്ധകാരത്തിന്റെ ശക്തിയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. സാത്താന്റെ പാളയത്തിൽ നിന്ന് ആരും വിട്ടുപോകുന്നത് ശത്രുവിന് ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ട് സുവിശേഷത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ, പരിശുദ്ധാത്മാവ് ഹൃദയങ്ങളിൽ പാപബോധം നൽകുമ്പോൾ തന്നെ, സാത്താനും അതേവിധം ഹൃദയങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കും. അവരിങ്ങനൊക്കെ പറയും, നീ ഇതൊന്നും കൂട്ടാക്കരുത്, ജീവിതം ഇതുപോലെ തന്നെ മുൻപോട്ട് പോകേണ്ടതാണ്, ഇത് പാപത്തിൽ രസിച്ച് തന്നെ മുമ്പോട്ട് പോകേണ്ടതാണ്. ഒടുവിൽ നരകാഗ്നിയിൽ പോയി വീഴുമ്പോൾ മാത്രമേ മനുഷ്യൻ അബദ്ധം മനസ്സിലാകുകയുള്ളൂ. ബൈബിളിൽ ഒടുവിലത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിൽ അവിടെ പറയുന്നത് ഭീരുക്കൾ നരകത്തിലേക്ക് പോകുന്നുവെന്നാണ്. ഈ രാത്രിയിൽ ശത്രുവിന്റെ തന്ത്രം ഒരിക്കലും ഇവിടെ ഫലിക്കരുത്. ക്രിസ്തുവിന് വേണ്ടി നിങ്ങൾ ഭീരുക്കളായി തീരരുത്. ദൈവം നൽകുന്ന ധൈര്യം സ്വാംശീകരിക്കേണ്ടത് ആവശ്യമാണ്. യേശു ക്രിസ്തു ഇത് വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. സാക്ഷാൽ ദൈവപുത്രന്റെ ശുശ്രൂഷ ഈ ലോകത്ത് നടക്കുമ്പോൾ തന്നെ വിശപ്പിനും ദാഹത്തിനും വേണ്ടി അനേകായിരങ്ങൾ അവനെ പിൻചെന്നു. ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി അനേകായിരങ്ങൾ അവനെ പിൻചെന്നിട്ടുണ്ട്. പക്ഷെ ആത്മീയ ആവശ്യങ്ങൾക്ക് വേണ്ടി ചുരുക്കം പേർ മാത്രമേ അന്വേഷിച്ചിട്ടുള്ളൂ. സാത്താൻ ആ കാലത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ഈ കാലത്തെ പോലെ തന്നെ ഈ രാത്രിയിൽ നാം ഈ സന്ദേശത്തിന് അനുകൂലമായി പ്രതികരിക്കുവാൻ ദൈവാത്മാവ് ധാരാളമായ സഹായം നമുക്ക് നൽകുമാറാകട്ടെ. ദൈവം ഈ രാത്രിയിൽ നമുക്ക് ആവശ്യമായ സകല അനുഗ്രഹങ്ങളും നൽകുമാറാകട്ടെ. ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല, ധൈര്യത്വത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ തന്നെ ഇന്ന് രാത്രി വിശ്വാസത്താൽ പ്രാപിക്കുവാൻ ദൈവം സഹായിക്കുമാറാകട്ടെ. നിങ്ങളുടെ പൂർണ്ണമായ ശ്രദ്ധ ഞാൻ ഒരു പ്രാവശ്യം കൂടെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്നത്തെ ചിന്തകൾക്ക് വേണ്ടി നാം തെരഞ്ഞെടുത്തിരിക്കുന്നത് മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിനൊടുവിലത്തെ ഭാഗങ്ങളാണ്. വളരെ നിസ്തുല്യമായ ചിന്തകൾ അടങ്ങുന്ന ഒരു അധ്യായമാണ് മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം. ഞാൻ ആമുഖമായി ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊള്ളട്ടെ. യേശു ക്രിസ്തുവിന്റെ ജീവിത ചരിത്രം 4 സുവിശേഷകന്മാർ രേഖപ്പെടുത്തി. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്ന 4 പേർ. യേശു ക്രിസ്തുവിന്റെ ജനനം, അവന്റെ ജീവിതം, അവന്റെ മരണം, അടക്കം, പുനരുദ്ധാനം, ഈ കാര്യങ്ങളെല്ലാം 4 വീക്ഷണകോണുകളിലൂടെയാണ് സുവിശേഷകന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേ സന്ദർഭത്തിൽ തന്നെ യേശു ക്രിസ്തു തന്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുത പ്രവൃത്തികളും അവന്റെ പ്രഭാഷണങ്ങളും അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ അത്ഭുത പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിൽ ആത്മരക്ഷയുടെ സന്ദേശം നമുക്ക് വിവരിക്കുവാൻ കഴിയും. അവൻ അരുളി ചെയ്ത ഉപമകളുടെ അടിസ്ഥാനത്തിൽ ആത്മരക്ഷയുടെ സന്ദേശം എന്ന് വിവരിക്കുവാൻ കഴിയും. ഇന്ന് രാത്രി യേശു ക്രിസ്തുവിന്റെ ഒരു അത്ഭുത പ്രവൃത്തികളിൽ അടങ്ങിയിരിക്കുന്ന ആത്മരക്ഷയുടെ സന്ദേശമാണ് നാം വിവരിക്കുവാൻ പോകുന്നത്. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 3 അത്ഭുത പ്രവൃത്തികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ അധ്യായം തുടങ്ങുന്നതിന് തൊട്ടു മുമ്പായി പ്രകൃതിയിലെ കാറ്റും കോളും കർത്താവ് നിയന്ത്രിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. യേശു ക്രിസ്തുവിന്റെ ജീവിതകാലത്ത് അവന്റെ പ്രവൃത്തികൾ കൂടുതലും അവൻ പലസ്തീൻ നാട്ടിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതിൽ ഗലീല കടലിന്റെ ഇരുവശവും അവിടെയാണ് തന്റെ പ്രാരംഭ ശുശ്രൂഷകൾ നടന്നിട്ടുള്ളത്. തന്റെ ക്രൂശീകരണത്തോടുള്ള സമയത്തിലാണ് താൻ യെരുശലേമിലേക്ക് കടന്നു ചെന്നിട്ടുള്ളത്. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 3 അത്ഭുതങ്ങൾ ഗലീല കടലിന്റെ 2 വശത്തുമായി നടന്നിട്ടുള്ള അത്ഭുതങ്ങളാണ്. ഒരിക്കൽ കർത്താവ് ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു, നാം പടക കയറി അക്കരയ്ക്ക് പോകുക എന്ന് പറഞ്ഞു. സാധാരണ നിലയിൽ ഗലീല കടൽ എന്ന് പറയുന്നത് ഒരു തടാകമാണ്, അത് ശാന്തമായ ഒരു തടാകമാണ്. കടൽ എന്നതിന് പേര് കൊടുത്തിട്ടേ ഉള്ളൂ. വലിയൊരു തടാകമാണ്. ആ തടാകത്തിന്റെ ഒരു വശത്ത് നിന്നും യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാരുമായി പടകിൽ അക്കരയ്ക്ക് യാത്ര ചെയ്യുന്നു. പെട്ടെന്ന് വലിയ കാറ്റും കൊടുങ്കാറ്റും ഉണ്ടായി. പടക മുങ്ങുമാറായെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശിഷ്യന്മാർ പരിഭ്രമിച്ചു. യേശു ക്രിസ്തു അവരോട് ഇങ്ങനെ പറഞ്ഞു, അല്പവിശ്വാസികളെ നിങ്ങൾ എന്തിനു സംശയിക്കുന്നു? അതിനുശേഷം അവൻ അരുളി ചെയ്തത് ഇങ്ങനെയാണ്, കാറ്റെ അടങ്ങുക, കടലെ ശാന്തമാകുക. അവന്റെ വാക്കിൽ കാറ്റടങ്ങി, കടൽ ശാന്തമായി. അവൻ മനുഷ്യരെ രക്ഷിക്കുവാൻ മനുഷ്യരായി വന്നുവെങ്കിലും അവൻ സൃഷ്ടാവായ ദൈവം തന്നെയാണ്. അവൻ തൃത്വത്തിൽ രണ്ടാമനായ ദൈവപുത്രനാണ്. ഈ പ്രകൃതി അവന്റെ. ഇതാ പടവിൽ കയറി അവർ മുമ്പേക്ക് പോകുന്നു. യേശു ക്രിസ്തു അങ്ങനെ യാത്ര ചെയ്ത് ഗദരേന പ്രദേശത്തെത്തി. ആ പ്രദേശത്ത് അദ്ദേഹം ഒരു പ്രത്യേകമായ അത്ഭുത പ്രവൃത്തികളെ ചെയ്തുള്ളൂ. അതൊരു ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കിയാണ്. അതിനുശേഷം മടങ്ങി വന്നു, 2 അത്ഭുതങ്ങൾ ചെയ്തു. അതിലൊന്ന് 12 സംവത്സരം രക്തസ്രവമുള്ള ഒരു സ്ത്രീയെ താൻ സൗഖ്യമാക്കി. 3-ാമത്തൊരത്ഭുതം ചെയ്തു. അത് പള്ളിപ്രമാണിയായ യായിറോസിന്റെ മകൾ മരിച്ചുപോയി, അവളെ ഉയർപ്പിച്ചു. ഇന്ന് രാത്രി നമ്മുടെ സമയം വളരെ പരിമിതമായതുകൊണ്ട് ആദ്യത്തെ 2 ഭാഗങ്ങളിലേക്ക് നടക്കുവാൻ എനിക്ക് നിവൃത്തിയില്ല.
നാം ചിന്തിക്കുന്നത് പള്ളിപ്രമാണിയായ യായിറോസിന്റെ മരിച്ചുപോയ മകൾ യേശുക്രിസ്തു ഉയർപ്പിക്കുന്ന ചിത്രമാണ്. എന്നാൽ ഞാനത് മുഴുവനായി ഉൾക്കൊണ്ടുകൊണ്ടിങ്ങനെ പറയട്ടെ, എന്താണ് മർക്കോസ് ഇവിടെ പറയുന്ന മൂന്ന് പ്രശ്നങ്ങൾ? ഒന്ന്, ഭൂതഗ്രസ്തനായ ഒരു മനുഷ്യൻ. രണ്ട്, രക്തസ്രവമുള്ള ഒരു സ്ത്രീയുടെ പ്രശ്നം. മൂന്ന്, ഒരു മരണഭവനം. നോക്കുക, ബൈബിൾ പറയുന്നത് മനുഷ്യൻ ഏക ആളത്വമാണെങ്കിലും അത് മൂന്ന് ഘടകങ്ങൾ എല്ലാ മനുഷ്യർക്കുമുണ്ട്. ദേഹം, ദേഹി, ആത്മാവ് എന്ന് പറയും. എനിക്കും നിങ്ങൾക്കും ദേഹം, ദേഹി, ആത്മാവ്, ഈ മൂന്ന് സത്തകളുണ്ട്. ഇത് മൂന്നും ചേരുന്ന വ്യക്തിത്വങ്ങളാണ് ഞാനും നിങ്ങളും. എന്നാൽ പാപം മുഖാന്തരം നമ്മുടെ ദേഹിക്കും ദേഹത്തിനും ആത്മാവിനും കേട് സംഭവിച്ചിരിക്കുന്നു, ആത്മാവ് നഷ്ടപ്പെട്ടിരിക്കുന്നു. നോക്കുക, മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ദേഹിയുടെ പ്രശ്നമുള്ള ഒരു വ്യക്തി, ദേഹത്തിന്റെ പ്രശ്നമുള്ള ഒരു വ്യക്തി, ആത്മാവിന്റെ പ്രശ്നമുള്ള വ്യക്തി, ഈ മൂന്ന് പ്രശ്നങ്ങൾക്ക് യേശുക്രിസ്തുവാണ് പരിഹാരകൻ. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ, മനുഷ്യന് സഹായിക്കുവാൻ കഴിയാത്ത മൂന്നവസ്ഥകളിൽ യേശുക്രിസ്തുവിന് എന്ത് ചെയ്യുവാൻ കഴിയൂ എന്നാണ് മർക്കോസ് പറയുന്നത്. പ്രകൃതി പ്രക്ഷുബ്ധമായ രംഗങ്ങളിൽ, ഭ്രാന്തനെ പോലെ ഒരുവൻ സൗഖ്യമില്ലാതെ ഓടി നടന്ന രംഗങ്ങളിൽ, 12 സംവത്സരമായ ആർക്കും സൗഖ്യം വരുത്തുവാൻ കഴിയാത്തൊരു സ്ത്രീ വിഷമിച്ച രംഗങ്ങളിൽ, ഒരു മരണഭവനത്തിന്റെ വിലാപ രംഗങ്ങളിൽ ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ലോകത്തിന് എന്ത് ചെയ്യുവാൻ കഴിയും? രാഷ്ട്രീയക്കാർക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? ശാസ്ത്രത്തിന് എന്ത് ചെയ്യുവാൻ കഴിയും? ഈ ഭ്രാന്തനെ പോലെ നടക്കുന്ന വ്യക്തിയെ സൗഖ്യമാക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല. ഈ സ്ത്രീയെ സൗഖ്യമാക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല. പ്രകൃതിയെ നിയന്ത്രിക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല. മരിച്ചു കഴിഞ്ഞ ഒരു വ്യക്തിയെ ഒന്നും ചെയ്യുവാൻ സഹായിക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല. എന്നാൽ ഈ പ്രത്യേകമായ രംഗങ്ങളിൽ ലോകം പരാജയപ്പെടുമ്പോൾ, മനുഷ്യൻ പരാജയപ്പെടുമ്പോൾ യേശുക്രിസ്തുവിന് എന്ത് ചെയ്യുവാൻ കഴിയും? ഞാൻ എന്റെ വാക്കുകളിലേക്ക് തുടരുന്നതിന് മുമ്പാകെ, പലവിധമായ പ്രശ്നങ്ങളിൽ നേറുന്ന പ്രിയ സഹോദരന്മാർ ഇന്ന് എന്നെ കേൾക്കുന്നുണ്ട്. പലവിധമായ പ്രശ്നങ്ങളാൽ അവർ ഞെരുങ്ങുന്നുണ്ട്. വാസ്തവത്തിൽ ഏത് വിധത്തിൽ ഈ പ്രശ്നങ്ങളിലൂടെ ഞാൻ കടക്കുമെന്ന് അറിയാതെ നിങ്ങൾ ഭാരപ്പെടുന്നുണ്ട്, മറ്റുള്ളവരോട് പറയുവാൻ കഴിയാത്ത പ്രശ്നങ്ങൾ. പക്ഷെ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ ദൈവത്തിന് അസാധ്യമായ ഒന്നും തന്നെയില്ല. പ്രകൃതി പ്രക്ഷുബ്ധമായത് നിയന്ത്രിക്കുന്നവൻ, ചിത്തരോഗിയെ സൗഖ്യമാക്കുന്നവൻ, 12 സംവത്സരമായി രക്തസ്രവമുള്ളവരെ സുഖമാക്കുന്നവൻ, മരിച്ച യായിറോസിന്റെ മകളെ ഉയർപ്പിക്കുന്ന സർവശക്തനായ കർത്താവ്, നിങ്ങളുടെ പ്രശ്നങ്ങളുടെ മൂലകാരണമായ ആത്മാവിന്റെ പ്രശ്നത്തിന് പരിഹാരം നൽകിയിരിക്കുന്നു. ഇന്ന് രാത്രി വിശ്വസിക്കൂ എന്റെ പ്രിയ ആത്മാവേ, നിങ്ങളെ സഹായിക്കുവാൻ ഇതാ ദൈവപുത്രൻ കടന്നു വന്നിരിക്കുന്നു. അവന്റെ ജീവിതകാലത്ത് അവന് നിയന്ത്രിക്കുവാൻ കഴിയാത്തതായി ഒന്നുമില്ലായിരുന്നു. മനുഷ്യൻ പരാജയപ്പെടുന്നിടത്ത് ദൈവം വിജയിക്കുന്നു. നിങ്ങളുടെ ജീവിതം ഒരു പരാജയമാണെങ്കിൽ ഇന്നിതാ കർത്താവ് നിങ്ങളുടെ മധ്യേ കടന്നു വന്നിരിക്കുന്നു. ആർക്കും സഹായിക്കുവാൻ കഴിയാത്ത പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിന്റെ മൂലകാരണം കണ്ടുപിടിച്ച് ചികിത്സിക്കുന്നവൻ. ഇന്ന് രാത്രി നാം ആ 3-ാം ഭാഗത്തേക്ക് മാത്രം വരട്ടെ. നിങ്ങളുടെ ചിന്തകളെ ഞാൻ ഒരു പ്രാവശ്യം കൂടി ഈ ഭാഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചങ്ങലക്കിട്ട ഭ്രാന്തനെ പോലെ നടന്ന ഒരു ചിത്രബ്രഹ്മമുള്ളവനെ അവൻ സൗഖ്യമാക്കി. അതിനുശേഷം അവൻ ഇക്കരയ്ക്ക് വന്നു. വളരെ പുരുഷാരം അവനെ അനുഗമിച്ചു. അവരുടെ കൂട്ടത്തിലാണ് പള്ളിപ്രമാണിയായ യായിറോസ് കടന്നു വന്നത്. നോക്ക്, അദ്ദേഹത്തിന് ഒരു ആവശ്യമുണ്ട്. തന്റെ പ്രിയപ്പെട്ട മകൾ അത്യാസന്ന നിലയിൽ കിടക്കുകയാണ്. യായിറോസ് വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന സമയം ഈ മകൾ മരിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ അവൾ അത്യാസന്ന നിലയിലാണ്. ഏത് നിമിഷവും അവൾ മരിക്കും. അവളെ ചികിത്സിച്ചിട്ട് വൈദ്യന്മാർ ഇങ്ങനെ പറഞ്ഞു കാണും, ഞങ്ങളെ കൊണ്ട് ഇനി ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. യായിറോസ് ആകെ പകച്ചു. അദ്ദേഹം ആശ്രയിച്ച വൈദ്യന്മാർ അദ്ദേഹത്തെ കൈവിടുകയാണ്. വൈദ്യശാസ്ത്രം ഇതാവളെ കൈവിട്ടു കഴിഞ്ഞു. നമുക്കറിയാം, നമ്മുടെ ഭവനത്തിൽ ഒരു മകളുണ്ടെങ്കിൽ, മകനുണ്ടെങ്കിൽ, ഞാൻ ഇങ്ങനെ പറയട്ടെ, ഒരു മാതാപിതാക്കളും അവരുടെ ജീവിതകാലത്ത് അവരുടെ മക്കൾ മരിക്കുന്നത് സഹിക്കയില്ല. പ്രിയപ്പെട്ടവരെ, തിരിച്ചു സഹിക്കും. മാതാപിതാക്കളുടെ മരണം നാം വിചാരിക്കും മക്കൾ സഹിക്കയില്ല എന്ന്. അവർക്ക് ദുഃഖമുണ്ടാകാം, പക്ഷെ അവർ പിന്നെയും സഹിക്കും. ഇവിടെ പിതാക്കന്മാരുണ്ടല്ലോ, ഇതാ മാതാക്കളുണ്ടല്ലോ. ഒരു മാതാവും പിതാവും അവരുടെ വാത്സല്യ മക്കൾ അവരുടെ ജീവിതകാലത്ത് മരിക്കുവാൻ ആഗ്രഹിക്കുന്നവരല്ല. നോക്കുക യായിറോസിന്റെ ഭവനത്തിലേക്ക്. നിങ്ങൾ ആ ജനലിൽ കൂടെ ആ ഭവനത്തിനുള്ളിലേക്കൊന്ന് നോക്കുക. അവരുടെ സങ്കടം കണ്ടാൽ നമുക്കും തേങ്ങൽ വരും. ഇതാ വൈദ്യന്മാർ പിന്മാറിപ്പോകുന്നു. ആ കുഞ്ഞുമകൾ വായു വലിച്ചു കിടക്കുകയാണ്. യായിറോസ് വളരെ വ്യക്തമായി പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും എന്റെ മകളെ രക്ഷിക്കണം. ഇവളെന്റെ വാത്സല്യ മകളാണ്, ഇവളെന്റെ ഏക മകളാണ്, എന്റെ മകളെ രക്ഷിക്കണം. വൈദ്യശാസ്ത്രത്തിന് സഹായമായി ചില രംഗങ്ങളിൽ ലോകം തിരിഞ്ഞു നിൽക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പണം കൊണ്ടത് നികത്തുവാൻ കഴിയയില്ല. ഇന്ന് രാത്രി നിങ്ങളോട് അറിയിക്കുവാനുള്ള ലളിതമായ സുവിശേഷത്തിന്റെ സന്ദേശം, ഈ ലോകത്തിൽ ആർക്കും നിങ്ങളെ സഹായിക്കുവാൻ കഴിയാത്ത അവസ്ഥ വന്നാലും ഉയരങ്ങളിലേക്ക് കണ്ണു പായിക്കുക. അന്തരീക്ഷം മുഴുവൻ കാർമയുടെ പടലുകളാണെങ്കിലും നോക്കുക, മുകളിലേക്ക് ഒരു സൂര്യകിരണം പ്രത്യാശയോടെ കാണുവാൻ കഴിയും. അതാണ് യേശുക്രിസ്തുവിന് ചെയ്യുവാൻ കഴിയുന്ന രക്ഷയുടെ പ്രവൃത്തി. ഞാൻ ജീവിതത്തിൽ പറയുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. യായിറോസ് തകർന്നു, ഒന്നും ചെയ്യുവാനില്ല, മകൾ ഇതാ മരിക്കുവാൻ തുടങ്ങുന്നു. അദ്ദേഹത്തിന് ഉടൻ ഒരു കാര്യം മനസ്സിലായി, ദൈവപുത്രൻ ലോകത്തിൽ വന്നിട്ടുണ്ട്. അവൻ ചിലവരോട് അന്വേഷിച്ചു, യേശുക്രിസ്തു ഇപ്പോൾ എവിടെയാണ്? അപ്പോൾ അറിയാവുന്ന ചിലർ പറഞ്ഞു, പടക് കയറി അവൻ അക്കരയ്ക്ക് പോയി കഴിഞ്ഞു. അദ്ദേഹത്തിന് പിന്നെയും നിരാശയായി, അദ്ദേഹത്തിന് പിന്നെയും പ്രയാസമായി. ഇന്നത്തെ കാലത്തെ പോലുള്ള സംവിധാനങ്ങളൊന്നുമില്ല അറിയിക്കാൻ. ഇത് അപ്പോൾ ഒരുത്തൻ പറഞ്ഞു, നമ്മുടെ കർത്താവിത തിരിച്ചു വന്നിരിക്കുന്നു. യാതൊരു പ്രത്യാശയുമില്ലാതെ കഴിഞ്ഞ യായിറോസ് തന്റെ മകളുടെ ആ ശരീരത്തിലേക്ക് ഒത്തുകൂടെ നോക്കി, തിരിച്ചു വന്നാൽ എന്റെ മകളെ ജീവനോടെ കാണുവാൻ കഴിയുമോ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ വിചാരിക്കുന്ന യായിറോസിന് ചുംബനം കൊടുത്ത് കാണും ആ മകൾക്ക്. പിതാവിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീറിച്ച് വീണ് ആ ബാലയുടെ പുറത്ത് വീട് കാണും. എങ്കിലും വിശ്വാസം കൈവിടാതെ, പ്രത്യാശ കൈവിടാതെ യായിറോസ് ഓടുകയാണ് ഗലീലാകടൽ തീരത്തേക്ക്. അവിടെ ചെന്നപ്പോൾ കണ്ടു യേശു ക്രിസ്തു അവിടെ തിരിച്ചു വന്നു കഴിഞ്ഞു. വളരെ പുരുഷാരം ആവശ്യം അവനായതുകൊണ്ട് അവൻ പുരുഷാരത്തെ തിക്കിമാറ്റി അവൻ കർത്താവിന്റെ അടുക്കലേക്ക് ഓടി വന്ന് പറഞ്ഞു, കർത്താവിന് വേഗം എന്റെ ഭവനത്തിലേക്ക് വരണം, എന്റെ കുഞ്ഞു മകൾ അത്യാസന്നത്തിൽ കിടക്കുന്നു, അവൾ പ്രാണൻ വിടുവാൻ പിടച്ചുകൊണ്ട് കിടക്കുന്നു, നീ കടന്നു വരണം. ഇന്ന് രാത്രി നിങ്ങളുടെ പ്രാണൻ പിടയ്ക്കുന്നു. പ്രിയ സ്നേഹിത, ഞാൻ പറഞ്ഞല്ലോ മനുഷ്യജീവിതം നിസ്സാരമാണ്. ഞാൻ ഈ കഥ ഇങ്ങനെ പറയുമ്പോൾ തന്നെ വിരൽ ചൂണ്ടത് നിങ്ങളുടെ ആത്മാവിനോടാണ്. ഇന്ന് രാത്രി മരണം നമ്മെ പിടികൂടിയാൽ നമ്മുടെ നിത്യത എവിടെയായിരിക്കും? യായിറോസിന്റെ മകളുടെ അത്യാസന്ന നിലയെപ്പോലെയാണ് പാപിയുടെ ആത്മാവ്. ഏത് നിമിഷത്തിന് മരണം സംഭവിക്കാം. അതിനു മുമ്പായി എത്തേണ്ട സ്ഥാനത്ത് ആത്മാവ് എത്തേണ്ടത് ആവശ്യമാണ്. പ്രാപിക്കേണ്ട നിത്യജീവൻ നാം ഇന്ന് പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. കർത്താവിനോട് സംസാരിച്ചു നിൽക്കുമ്പോൾ തന്നെ ഇവർക്ക് താമസിക്കുവാനിടയായ ഒരു സംഭവം നിർഭാഗ്യവശാൽ ഉണ്ടാകുന്നു. 12 സംവത്സരം രക്തസ്രവമുള്ള ഒരു സ്ത്രീ ഓടി വന്ന് അവന്റെ വസ്ത്രം തൊട്ട് സൗഖ്യമായി. വാസ്തവത്തിൽ ആ യായിറോസിന്റെ നിരാശ തോന്നി കാണും. ഈ സ്ത്രീ വന്ന് ഇത്രയും ബഹളം ഉണ്ടാക്കാതിരുന്നെങ്കിൽ ഈ സമയം കൊണ്ട് എനിക്ക് ഭവനത്തിലെത്താമായിരുന്നു. എന്റെ മകൾ മരിക്കുന്നതിന് മുമ്പായി എനിക്ക് കർത്താവിനെ അവിടെ കൊണ്ടെത്തിക്കണം, അവളെ രക്ഷപ്പെടുത്തണം. അതിനീ സാധിക്കുമോ? സമയം ഇതാ വൈകിപ്പോകുന്നു, സെക്കൻഡുകൾ മിനിറ്റുകളെല്ലാം നഷ്ടപ്പെടുന്നു. കർത്താവ് മറ്റ് ശുശ്രൂഷയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. യായിറോസ് പരിഭ്രാന്തനാകുന്നു. ഇനി നാം വായിച്ച വാക്യം മുതൽ ഞാൻ ഓരോ വാക്കായിട്ട് വിവരിച്ച് അവസാനിപ്പിക്കും. എന്താണ് സംഭവിച്ചതെന്ന് ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ. പരിഭ്രാന്തനായി നിൽക്കുന്ന ഒരു പിതാവ് ആ മകളുടെ ജീവൻ അവസാനിക്കുന്നതിന് മുമ്പേ കർത്താവിനെ കൊണ്ടെത്തിക്കുവാൻ ആവശ്യപ്പെടുന്ന ആഗ്രഹിക്കുന്ന ഒരു പിതാവ്. എന്നാൽ കർത്താവ് മറ്റൊരു ശുശ്രൂഷയുമായിട്ട് അവിടെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് പുറപ്പെടുവാൻ തുടങ്ങുന്ന സന്ദർഭത്തിൽ മർക്കോസിന്റെ സുവിശേഷം 5:35 മാനുഷികമായി നിരാശയുടെ വാക്യം, മാനുഷികമായി പ്രതീക്ഷകൾ അസ്തമിക്കുന്ന വാക്യം. ഇന്ന് വിവിധ പ്രശ്നങ്ങളിൽ പ്രതീക്ഷകൾ അസ്തമിച്ചവർ എന്നെ കേൾക്കുന്നുണ്ട്. ഇതാ ഒരുവൻ ഓടി വന്ന് പറയുന്നു, യായിറോസിന്റെ ഒരു വേലക്കാരൻ ഓടി വന്ന് പറയുന്നു, ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തരുത്, നിന്റെ മകൾ മരിച്ചു. ഞാൻ വിചാരിക്കുന്നത് ആ യായിറോസിന്റെ ചങ്കിൽ ഇടുത്തി വീണ് കാണും. ഞാൻ ഓടി വന്നതാണ് ഗലീല കടലിന്റെ അരികിൽ. ഒരുപക്ഷെ മറ്റു ചില ശുശ്രൂഷകൾ ഉണ്ടതുകൊണ്ടാണല്ലോ എന്റെ മകൾക്ക് ഈ ദുർഭാഗ്യകരമായ അവസ്ഥ വന്നത്. അദ്ദേഹത്തിന്റെ ദാസൻ വന്ന് പറഞ്ഞു, ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തരുത്. ലോകം പറയും ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തരുതെന്ന്, ലോകം പറയും നിങ്ങൾ രക്ഷയ്ക്കായി താമസിച്ചു പോയെന്ന്, നിങ്ങളോട് സാത്താൻ മന്ത്രിക്കും നീ താമസിച്ചു പോയെന്ന്, നിങ്ങളോട് സാത്താൻ പറയും നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നതല്ല എന്ന്. ഇനി ദൈവത്തെ അന്വേഷിക്കേണ്ട, ഇനി സുവിശേഷ സന്ദേശം കേൾക്കണ്ട, ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തു എന്ന് പറഞ്ഞ ദാസന്റെ വാക്കുകളെ പോലെ രക്ഷയ്ക്ക് താമസിച്ചു പോയെന്ന് തോന്നാവുന്ന സ്തുതി അങ്ങനെ പറയുന്ന സമൂഹം. പക്ഷേ നസ്രായനായ യേശു ക്രിസ്തു അവൻ പ്രവൃത്തിയിൽ താമസിക്കുന്നില്ല. താമസിച്ചെന്ന് നമുക്ക് തോന്നാം, അവനെല്ലാം നന്നായി ചെയ്യുന്നവനാണ്. പ്രിയപ്പെട്ടവരെ, നോക്ക, ഈ കഥയിൽ എല്ലാം താമസിച്ചു പോയി മാനുഷികമായി, പക്ഷെ ദൈവത്തിന്റെ സമയത്ത് താമസിക്കുന്നില്ല. ബൈബിളിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, അവനെല്ലാം നന്നായി ചെയ്യുന്നവൻ. മറ്റൊരു വാക്യം എങ്ങനെയുണ്ട്? അവനെല്ലാം തക്ക സമയത്ത് ചെയ്യുന്നവൻ. അവൻ തക്ക സമയത്താണ് ഇസ്രായേൽ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നത്. തക്ക സമയത്താണ് സ്ത്രീയുടെ സന്തതിയായ യേശു ക്രിസ്തു എന്ന ലോകരക്ഷകനെ ഭൂമിയിലേക്ക് അയച്ചത്. കാലസമ്പൂർണതയിൽ ക്രിസ്തു ലോകത്തിലേക്ക് വന്നു എന്ന് ബൈബിൾ പറയുന്നു. ദൈവം തന്റെ പ്രവൃത്തിയിൽ താമസിക്കുകയില്ല, ദൈവം തന്റെ പ്രവൃത്തിയിൽ നേരത്തെ ആകുകയില്ല, താമസിച്ചും പോകുകയില്ല. അവനെല്ലാം തക്ക സമയത്ത് ചെയ്യുന്നവനാണ്. യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തെ കുറിച്ച് റോമർ 5 പറയുന്നത് ഇങ്ങനെയാണ്, തക്ക സമയത്ത് ക്രിസ്തു അഭക്തർക്ക് വേണ്ടി അഥവാ പാപികൾക്ക് വേണ്ടി മരിച്ചു. ഇനി യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത തന്നിൽ വിശ്വസിക്കുന്നവരെ ചേർക്കുവാൻ, അതിനെക്കുറിച്ച് ബൈബിൾ പറയുന്നത് തക്ക സമയത്ത് അവൻ ആ പ്രത്യക്ഷത വരുത്തുമെന്നാണ്. ദൈവമെല്ലാം തക്ക സമയത്ത് ചെയ്യുന്നവനാണ്. യേശുവിനെ ഇനി അസഹ്യപ്പെടുത്തണ്ട, അത് ലോകം പറയുന്ന വാക്കാണ്, നിങ്ങളത് കാര്യമാക്കേണ്ട, അവൻ തല്ലാം തക്ക സമയത്ത് ചെയ്യും. നോക്ക, നിന്റെ മകൾ അത്യാസന്നതയിൽ കിടക്കുന്നുവെന്നാണ് പറഞ്ഞത്. അത്യാസന്നത എന്ന് പറഞ്ഞാൽ മനുഷ്യന് കഴിവുള്ളതെല്ലാം ചെയ്തിട്ടും നിരാശ ഫലം. യായിറോസിന്റെ മകളെ രോഗസൗഖ്യമാക്കുവാൻ വൈദ്യന്മാർ കഴിവുള്ളതെല്ലാം ചെയ്തു, ആ വീട്ടുകാർ കഴിവുള്ളതെല്ലാം ചെയ്തു, ഫലം നിരാശയാണ്. ഇന്ന് രാത്രി ആത്മരക്ഷയ്ക്ക് വേണ്ടി കഴിഞ്ഞ നാളുകളിൽ കഴിവുള്ളതെല്ലാം ചെയ്ത പ്രിയപ്പെട്ടവർ നിങ്ങൾ കേൾക്കുന്നുണ്ട്. അനേക പണം നിങ്ങൾ ചെലവാക്കി, അനേക യാത്രകൾ ചെയ്തു, വീണ്ടും നിരാശ മാത്രമാണെങ്കിൽ ഇന്ന് രാത്രി ക്രിസ്തുവിനെ നോക്കുക. അവൻ സൗജന്യമായ രക്ഷ നൽകുന്നവൻ, അവൻ ഏകരക്ഷിതാവാണ്, അവൻ ഏകരക്ഷിതാവാണ്. യായിറോസിലേക്ക് നമുക്ക് വീണ്ടും വരാം. മനുഷ്യൻ സമയം കഴിഞ്ഞു തോന്നുമ്പോഴും ദൈവത്തിന് സാധ്യതയുണ്ടെന്ന് അറിയിക്കുക. ഇന്ന് രാത്രി ജീവങ്കിലേക്ക് പക്ഷെ നിങ്ങൾ കടന്നു വരേണ്ടത് ആവശ്യമാണ്. നോക്ക്, അവിടെ പറയുന്നത് ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തരുത്. ക്രിസ്തുവിനെ ഗുരുവായി മാത്രം കാണുന്നവൻ അമാനുഷികമായി ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. യായിറോസിന്റെ ദാസന് സംഭവിച്ച തകരാറ് അതാണ്. അവൻ ക്രിസ്തുവിനെ കർത്താവായി കണ്ടവനായിരുന്നുവെങ്കിൽ, അവൻ ക്രിസ്തുവിനെ ദൈവമായി മനസ്സിലാക്കിയവനായിരുന്നുവെങ്കിൽ, അവൻ യായിറോസിനോട് ഇങ്ങനെ പറയുമായിരുന്നു, നിന്റെ മകൾ മരിച്ചുപോയി, പക്ഷേ നമ്മുടെ കർത്താവ് ദൈവം കൂടെയുണ്ട്, അവൻ വന്ന് ഉയർപ്പിക്കുമെന്ന് പറയുമായിരുന്നു. പക്ഷേ ഈ ദാസൻ ഗുരുവായി മാത്രം ക്രിസ്തുവിനെ കാണുന്നതാണ്. ഇന്ന് ലോകം ക്രിസ്തുവിനെ കാണുന്നത് ഈ നിലയിലാണ്. ക്രിസ്തുവിനെ ഗുരുവായി കാണുന്ന തത്വജ്ഞാനികൾ, ക്രിസ്തുവിനെ ഏറ്റവും വലിയ വിപ്ലവകാരിയായി കാണുന്ന വ്യക്തികളുണ്ട്, ഏറ്റവും വലിയ ത്യാഗിയായി ചിത്രീകരിക്കുന്നവരുണ്ട്, ലോകം കണ്ട ചരിത്ര പുരുഷനായി കാണുന്നവരുണ്ട്. അതിനെല്ലാം അതിന്റെ സ്ഥാനം കാണുമായിരിക്കും. പക്ഷെ നമുക്ക് ക്രിസ്തു ദൈവമാണ്, എനിക്ക് ക്രിസ്തു രക്ഷിതാവാണ്, ഇവിടെ ഇരിക്കുന്ന ദൈവസഭയ്ക്ക് അവൻ കർത്താവും രക്ഷിതാവുമാണ്. ക്രിസ്തുവിനെ ഗുരുവായി കാണുന്ന മാനുഷിക നിലയിൽ കാണുന്നവർ, മറുകൂട്ടർ അവനിൽ കാണുന്ന ദൈവം രക്ഷിതാവ്. ഇന്ന് രാത്രി യായിറോസിന്റെ ദാസനെ പോലും ഇവിടെ ആരും ആകരുത്. യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി കാണുക. നോക്ക്, അവിടെ അവൻ പറയുന്ന വാക്ക് അസഹ്യപ്പെടുത്തുക എന്നുള്ള വാക്കാണ്. എന്താണ് അസഹ്യപ്പെടുത്തുക എന്നുള്ള വാക്കിന്റെ അർത്ഥം? പ്രയോജനപ്പെടാത്തതിനായി ബുദ്ധിമുട്ടിക്കരുതെന്നാണ്. ഇന്ന് സാത്താൻ നിങ്ങളുടെ ആത്മാവിനോട് പറയുന്നതാണ്, നിനക്കൊരു രക്ഷ വരാൻ പോകുന്നില്ല, നിന്റെ പാപങ്ങൾ മോചിക്കപ്പെടുവാൻ പോകുന്നില്ല, നീ പിന്നെ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്? നിങ്ങൾ ഇത് കേൾക്കുന്നത് ശത്രുവിന് ഇഷ്ടമല്ല, അന്ധകാരത്തിന്റെ ദൂതന്മാർക്ക് ഇഷ്ടമല്ല, പാതാള ഗോപുരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരുന്നത് ശത്രുവിന് ഇഷ്ടമല്ല. ഇന്ന് അവൻ പകച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ദൈവത്തിന്റെ ദൂതന്മാരുടെ സാന്നിധ്യം ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഇത്രയും ശാന്തമായി നാം ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ എന്തെല്ലാം തടസ്സം അവൻ സൃഷ്ടിക്കുമായിരുന്നു. അവൻ പറയുന്ന ഈ അസഹ്യമായത് കേൾക്കട്ടെ എന്നാണ്. എന്നാൽ നോക്ക്, അടുത്ത 36-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, യേശു ആ വാക്ക് കാര്യമാക്കാതെ അവൻ പറഞ്ഞ ദോഷത്വം, അവൻ പറഞ്ഞ ആ നിസാരത്വം യേശു ആ വാക്ക് കാര്യമായെടുത്തില്ല. പ്രിയ സ്നേഹിത, ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ സംസാരിക്കട്ടെ, യേശു ആ വാക്ക് കാര്യമായി എടുത്തിരുന്നെങ്കിലോ യായിറോസിന്റെ ഭവനത്തിന്റെ സ്ഥിതി എന്തുമാകുമായിരുന്നു? ഞാൻ നിങ്ങൾക്ക് വിവരിക്കാം അവിടെ ഉണ്ടാകാൻ പോകുന്നത് എന്താണെന്ന്. ആ വാക്ക് യേശു കാര്യമായി എടുത്തിരുന്നെങ്കിൽ യായിറോസിന്റെ ഭവനത്തിന്റെ സ്ഥിതി ഏറ്റവും വിലാപത്തിലും നിരാശയിലുമായി പോയേനെ. ദൈവത്തിന്റെ സ്തോത്രം, യേശു ആ വാക്ക് കാര്യമായിട്ടെടുത്തില്ല. പ്രിയപ്പെട്ടവരെ, അവൻ ആ വാക്ക് കാര്യമായിട്ടെടുത്തില്ല. കാരണം ബൈബിൾ പറയുന്നു, അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നു, നാം പൊടി എന്ന് അവൻ ഓർക്കുന്നു. നമ്മുടെ പ്രകൃതി അറിയുന്നവൻ, നമ്മളെ മണ്ണിൽ നിന്നെടുത്തെന്ന് അറിയുന്നവൻ, നമ്മുടെ ആഗ്രഹം മുഴുവൻ ഈ മണ്ണിനോടാണെന്ന് അറിയുന്നവൻ, മണ്ണിലേക്ക് നോക്കുവാൻ കഴിവില്ലാത്തവനാണെന്ന് അറിയുന്നവൻ, മണ്ണിന് വേണ്ടി ജീവിച്ച് മണ്ണിൽ മറയുവാൻ ആഗ്രഹിക്കുന്നവനാണ് മനുഷ്യനെന്നറിയുന്നവൻ, അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നു. 78-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ, മനുഷ്യന്റെ പ്രാണൻ പാറിപ്പോകുന്ന കാറ്റെന്നറിയുന്നവൻ, അവൻ ആ വാക്ക് കാര്യമായിട്ടെടുക്കില്ല. ഞാൻ വീണ്ടും നിങ്ങൾ മനസാക്ഷിയുടെ നേരെ വിരൽ ചൂണ്ടി ചോദിക്കട്ടെ, കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ ചെയ്ത പാപത്തെ കാര്യമായി ദൈവം എടുത്തിരുന്നുവെങ്കിൽ, കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ പറഞ്ഞിട്ടുള്ള വാക്കുകളെ കാര്യമായിട്ട് എടുത്തിരുന്നുവെങ്കിൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ അവിശ്വാസം കാര്യമായിട്ട് എടുത്തിരുന്നുവെങ്കിൽ, പ്രിയപ്പെട്ടവർ, ഇന്ന് നാം ഈ ഭൂമുഖത്ത് കാണുകയില്ലായിരുന്നു. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നു, നാം പൊടിയെന്നറിയുന്നു. അവൻ ആ വാക്ക് കാര്യമായിട്ടെടുത്തില്ല, അവൻ ആ വാക്ക് കാര്യമായിട്ടെടുത്തില്ല. അടുത്ത വാക്ക് ശ്രദ്ധിക്കുക, യായിറോസ് പരിഭ്രാന്തനായി തീർന്നു. അവിടെ ഒരു വാക്ക് ക്രിസ്തു ഉച്ചരിക്കുന്നുണ്ട്. അവൻ ദാസന്റെ വാക്ക് കാര്യമായിട്ടെടുക്കാതെ അതിൽ യായിറോസ് നിരാശപ്പെടുവാൻ സാധ്യതയുണ്ടെന്നറിഞ്ഞിട്ട് യേശു ആ വാക്ക് കാര്യമാക്കാതെ യായിറോസിനോട് പറഞ്ഞ വാക്ക് എന്താണ്? അവൻ പറഞ്ഞ വാക്ക്, ഭയപ്പെടേണ്ട, മനുഷ്യൻ നിന്നെ ഭയപ്പെടുത്തും, നിന്റെ ദാസൻ നിന്നെ ഭയപ്പെടുത്തും, ലോകം നിന്നെ ഭയപ്പെടുത്തും, താമസിച്ചു പോയി എന്ന് പറയും, നിന്നെ രക്ഷിക്കുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറയും. അതെല്ലാം നരകത്തിൽ നിന്നുള്ള ഘോഷ്കാണ് യായിറോസേ. ഇതാ ദൈവപുത്രൻ പറയുന്നു, ഭയപ്പെടേണ്ട. ഇന്ന് രാത്രി നിങ്ങളെ തോളത്ത് തട്ടി ക്രിസ്തു പറയുന്നു, ഭയപ്പെടേണ്ട. അതിൽ കൂടുതൽ എന്ത് വാക്കാണ് ഇന്ന് രാത്രി വേണ്ടിയത്? ആത്മാവിലെ അസമാധാനം ഓർത്ത് ഭയമുണ്ടെങ്കിൽ ലോകം പറയാത്തൊരു വാക്ക് നിങ്ങളുടെ മുമ്പിൽ ഇതാ ദൈവപുത്രൻ പറയുന്നു, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. ഇന്ന് രാത്രി ആ വാക്ക് നിങ്ങളെ ധൈര്യപ്പെടുത്തട്ടെ. യായിറോസിനോട് പറഞ്ഞ ആ വാക്ക് ഇന്ന് രാത്രി ഈ വചനം കേൾക്കുന്നവരോട് ദൈവത്തിന്റെ ആത്മാവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഭയം മാറിപ്പോകട്ടെ. നോക്ക്, നമ്മുടെ ബലഹീനതകൾ അറിയുന്ന കർത്താവ്, മാനുഷികമായി പള്ളിപ്രമാണി ഭയപ്പെട്ടു പോയി എന്ന കർത്താവിന് മനസ്സിലായി. ഭയപ്പെടേണ്ട, ആ വാക്ക് കർത്താവിൽ നിന്ന് കേൾക്കുന്നവൻ ഭാഗ്യവാനാണ്. ഭയപ്പെടേണ്ട, ആ വാക്ക് ക്രിസ്തുവിൽ നിന്ന് കേൾക്കുന്നവൻ ഭാഗ്യവാനാണ്. അത് കേട്ടിട്ടുള്ളവർ ഭാഗ്യവാന്മാരാണ്. വിശ്വാസികളുടെ പിതാവായ അബ്രഹാം ആ വാക്ക് കേട്ടു. അബ്രഹാമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയാക്കും, കടൽക്കരയിലെ മണൽ പോലെയാക്കും, നീ ഭയപ്പെടേണ്ട. ഈ വാക്ക് ഇസഹാക്കിനോട് പറഞ്ഞിട്ടുണ്ട്, ഈ വാക്ക് യാക്കോബിനോട് പറഞ്ഞിട്ടുണ്ട്, ഈ വാക്ക് മോശയോട് പറഞ്ഞിട്ടുണ്ട്, മോശയെ നീ ഭയപ്പെടേണ്ട. ഈ വാക്ക് ജോശുവയോട് പറഞ്ഞിട്ടുണ്ട്, നീ ഭയപ്പെടേണ്ട, ധൈര്യമുള്ളവനായിരിക്കുക, ഈ ജനത്തെ നീ അയക്കും. ഈ വാക്ക് ഏറ്റവും അതിപ്രിയ പ്രവാചകനായ ദാനിയേലിനോട് പറഞ്ഞിട്ടുണ്ട്, ഈ വാക്ക് യെശയ്യാവിനോടും യിർമ്യാവിനോടും പറഞ്ഞിട്ടുണ്ട്. ആ വാക്ക് കേട്ടിട്ടുള്ളവർ ഭാഗ്യവാന്മാരല്ലേ? ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ രക്ഷിക്കപ്പെട്ടപ്പോൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട് ആ വാക്ക്. ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. ഇന്ന് രാത്രി എന്റെ ആത്മാവേ, ഇന്ന് രാത്രി താമസിച്ചു പോയെന്ന് ലോകം പറയും. യേശു ക്രിസ്തു പറയുന്നത് ഭയപ്പെടേണ്ട എന്നാണ്. വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഭയമല്ല ഇപ്പോൾ ഉണ്ടാകേണ്ട വികാരം. നിങ്ങൾ ആരെയാണ് ഭയപ്പെടുന്നത്? ഭയമല്ല ഇപ്പോൾ ഉണ്ടാകേണ്ടത്. സാഹചര്യങ്ങളെ ഭയക്കരുത്. ദൈവത്തെ ഭയപ്പെടുന്ന മനുഷ്യന് മനുഷ്യനെ ഭയപ്പെടാനായിട്ട് വരികയില്ല. യായിറോസേ നീ ഭയപ്പെടരുത്. ഭയമല്ല ഇപ്പോൾ ഉണ്ടാകേണ്ട വികാരം. ഹൃദയത്തിപ്പോൾ കീഴ്പ്പെടുത്തുന്നത് ഭയമായിരിക്കരുത് യായിറോസേ. വിശ്വസിക്കുക മാത്രം ചെയ്യുക. കർത്താവ് അത് മാത്രമേ നിങ്ങളോട് ആവശ്യപ്പെടുന്നുള്ളൂ. സ്വർഗത്തിനും ഭൂമിക്കും മീതെയുള്ളവൻ അവന്റെ യാതൊന്നും നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്നില്ല. എന്താണ് അവന്റെ യായിറോസിനോട് പറഞ്ഞത്? രണ്ടു വാക്കുകൾ. ഇന്ന് രണ്ടു വാക്കുകളാണ് ക്രിസ്തു നിങ്ങളോട് പറയുന്നത്. ഒന്ന്, ഭയപ്പെടരുത്. രണ്ട്, വിശ്വസിക്കുക മാത്രം ചെയ്യുക. വിശ്വസിക്കുക മാത്രം. പക്ഷെ ആ വിശ്വാസത്തിന് തടസ്സം ഭയമായതുകൊണ്ടാണ് യായിറോസിനോട് പറഞ്ഞത് ഭയപ്പെടരുത്, വിശ്വസിക്കുക മാത്രം ചെയ്യുക. കർത്താവ് അത് മാത്രമേ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുള്ളൂ. രക്ഷയോടൊന്നും കൂട്ടേണ്ട ആവശ്യമില്ല. കേവലമായ വിശ്വാസ മാർഗമാണ് രക്ഷാമാർഗം. കർമ്മമാർഗങ്ങളിൽ രക്ഷയില്ല. രക്ഷ ക്രിസ്തുവിലെ വിശ്വാസത്താൽ മാത്രം. യായിറോസ് കേട്ടത് അത് മാത്രമാണ്. രക്ഷയുടെ ഉടമസ്ഥനാണെന്ന് പറഞ്ഞത്. പാപിക്ക് വേണ്ടി ജീവൻ കൊടുത്തവൻ യായിറോസിനോട് പറഞ്ഞു, വിശ്വസിക്കുക മാത്രം ചെയ്യുക. നിന്റെ മകൾ മരിച്ചു കിടക്കുകയാണ്, പക്ഷെ ഞാൻ ജീവൻ കൊടുക്കുന്നവൻ, നിന്റെ മകളുടെയും നിന്റെയും സൃഷ്ടാവ്, നീ ഭയപ്പെടരുത്, വിശ്വസിക്കുക മാത്രം ചെയ്യുക. നിന്റെ നിന്ന് പ്രതീക്ഷിക്കുന്ന വിശ്വാസം മാത്രമാണ്. ഞാൻ നിങ്ങളുടെ നേരെ വിരൽ ചൂണ്ടി ചോദിക്കട്ടെ, ഇതാ യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. ദൈവാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിലോട്ട് പറയുന്നത്, ഭയപ്പെടരുത്, വിശ്വസിക്കുക മാത്രം ചെയ്യുക, വിശ്വസിക്കുക മാത്രം ചെയ്യുക. അതിനോടൊന്നും കൂട്ടേണ്ട ആവശ്യമില്ല. ഒടുവിൽ തന്നെ ശിഷ്യന്മാരുമായി ആ ഭവനത്തിലേക്ക് ചെല്ലുന്നു. നോക്കുക, അടുത്ത ഭാഗങ്ങൾ വളരെ നിർണായകമാണ്. ആ വീട്ടിൽ ചെന്നപ്പോൾ അതൊരു മരണഭവനമായി തീർന്നു. നമുക്കറിയാലോ, മകൾ മരിച്ചു കഴിഞ്ഞു. കർത്താവിനെ വിളിക്കാൻ പോയവൻ നിരാശപ്പെട്ടു പോയെന്നാണ് ലോകം വിചാരിച്ചത്. 38-ാം വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ആരവാരവും വളരെ കരഞ്ഞു വിലപിക്കുന്നവരെയും കണ്ടു. ആ ഭവനത്തിലേക്ക് ക്രിസ്തുവും ശിഷ്യന്മാരും യായിറോസുമായി കടന്നിയെത്തു. ഈ അവിശ്വാസിയായ ദാസനും കൂടെ ഉണ്ട്. അവിടെ ചെന്നപ്പോൾ അതൊരു മരണഭവനമായി കഴിഞ്ഞു. ആരവാരവും വളരെ കരഞ്ഞു വിലപിക്കുന്നവരും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രശ്നത്തിൽ ലോകത്തിൽ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. തഹതാപം മാത്രമേ അവർ ചെയ്യുകയുള്ളൂ. എന്നാൽ യേശു ക്രിസ്തു എന്താണ് അവന്റെ പ്രത്യേകത? എബ്രായ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു, അവൻ സഹതപിക്കുവാനും നമ്മുടെ പ്രശ്നങ്ങളിൽ സഹതപിക്കുവാനും സഹായിക്കുവാനും കഴിയുന്നവരാണ്. നിങ്ങളുടെ പ്രശ്നങ്ങളിൽ എത്രയോ പേർ സഹതപിച്ചിട്ടുണ്ട്, അവർക്കാർക്ക് നിങ്ങളെ സഹായിക്കുവാൻ കഴിയുകയില്ല. മനുഷ്യരിൽ ആശ്രയിച്ചാൽ ഇതാണ് സംഭവിക്കുന്നത്. പക്ഷേ കർത്താവിങ്കിലേക്ക് നോക്കുക. ഇന്ന് നിങ്ങളുടെ യജമാനൻ ക്രിസ്തുവായി തീരുന്നുവെങ്കിൽ അവൻ സഹതപിക്കുന്നവൻ മാത്രമല്ല, അവൻ സഹായിപ്പാനും കഴിയുന്നവനാണ്. എബ്രായ ലേഖനത്തിൽ ഒരു വാക്ക് വളരെ പ്രത്യേകതയുള്ളതാണ്, നമ്മെ പൂർണ്ണമായി രക്ഷിക്കുവാൻ കഴിയുന്നവൻ, അംശമായി രക്ഷിക്കുവാൻ ക്രിസ്തുവിനെ അറിഞ്ഞുകൂടാ. പ്രിയപ്പെട്ടവരെ, ഞാൻ വളരെ വേഗം മുൻപോട്ട് പോകട്ടെ. ആരവാരവും വളരെ കരഞ്ഞു വിലപിക്കുന്നവരും കർത്താവ് അകത്ത് കടന്നുവെന്നാണ്. നോക്ക, കർത്താവ് അകത്ത് കടന്നപ്പോൾ ചിലർ പരിഹസിച്ചു, ഇവൻ എന്ത് ചെയ്യാൻ പോവുകയാണ്, മരിച്ച ഈ കുട്ടിയുടെ മുറിക്കകത്തേക്ക് ചെല്ലുന്നു. 39-ാം വാക്യം നിർണായക വാക്യമാണ്. യേശു അകത്ത് കടന്നു, യേശു ക്രിസ്തു അകത്ത് കടന്നു, മരണമുറിയിലേക്ക് ക്രിസ്തു നടന്നു നീങ്ങി. ഇതാ ഒരു കിടക്കമേൽ ഒരു ബാല മരിച്ചു കിടക്കുന്നു. നാം അതിന് കൊടുക്കുന്ന പേര് മരണമുറി എന്നാണ്. ഒരു മൃതശരീരം കിടക്കുന്ന മുറി, കാഴ്ചയ്ക്ക് സുഖകരമല്ല, ഹൃദയത്തിന് സന്തോഷപ്രദമല്ല, മനസ്സിന് സ്വസ്ഥത നൽകുന്നതല്ല, പ്രിയപ്പെട്ടവർക്ക് വേദന ഉളവാക്കി തരുന്ന മരണം ഭീകരമാണ് പ്രിയപ്പെട്ടവരെ. ഭീകരമായ ആ മുറി, മനുഷ്യൻ നോക്കുവാൻ മടിക്കുന്ന മുറി, നിങ്ങളുടെ ഹൃദയത്തിന്റെ ചിത്രമാണ് അവിടെ കാണുന്നത്. നിങ്ങളുടെ ഹൃദയം പാപപരിഹാരം വന്നിട്ടില്ല എങ്കിൽ, ഇന്നും പാപത്തിൽ ജീവിക്കുന്നുവെങ്കിൽ, അതൊരു മരണമുറിയാണ് പ്രിയ സ്നേഹിത. യായറോസിന്റെ മകളുടെ മരണമുറി ഭാവിയുടെ ഹൃദയത്തെയാണ് കാണിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം, ഇതാണ് ക്രിസ്തു പ്രവേശിച്ചു. ഞാനത് ഇങ്ങനെ വിവരിക്കും, ആരാണ് പ്രവേശിച്ചത്? ആരാണ് പ്രവേശിച്ചത്? ക്രിസ്തു എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പേര് മാറ്റി പറയട്ടെ, മരണമുറിയിലേക്ക് ജീവൻ പ്രവേശിച്ചു. ഒന്നുകൂടെ ഞാൻ വിശേഷിപ്പിക്കട്ടെ, മരണമുറിയിലേക്ക് നിത്യജീവൻ പ്രവേശിച്ചു. ഒരു ഭാഗത്ത് മരണം, മറുഭാഗത്ത് നിത്യജീവൻ. ഒരു ഭാഗത്ത് മരണം, മറുഭാഗത്ത് നിത്യജീവൻ. മരണവും നിത്യജീവനും മുഖാമുഖം. സാത്താനും ദൈവദൂതന്മാരും മുഖാമുഖം കണ്ടതുപോലെ. മരണത്തിന്റെ അധികാരിയാണ് സാത്താൻ. ഒരുപക്ഷേ യേശുക്രിസ്തു ചോദിച്ചു കാണും, സാത്താനെ നിനക്കിവിടെ എന്ത് കാര്യം? ഇതാ മരണവും നിത്യജീവനും നേർക്കുന്നത്. ഇന്ന് രാത്രി നിങ്ങളുടെ മരണമുറിയിലേക്ക്, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് യേശുക്രിസ്തു പ്രവേശിച്ചേ പറ്റുകയുള്ളൂ. അവൻ പ്രവേശിക്കുമ്പോൾ എന്താണ് സംഭവിച്ചത്? യേശുക്രിസ്തു അത് നോക്കി ഇങ്ങനെ പറഞ്ഞു, ഈ കുട്ടി മരിച്ചിട്ടില്ല. ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിന് മരണമില്ല അറിയപ്പെട്ടവരെ. അവൻ ജീവദായകനാണ്. എല്ലാവരും മരിച്ചു എന്ന് പറയുമ്പോൾ, ശവക്കുഴി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ, യേശു ക്രിസ്തു അരുളി ചെയ്തത് 39-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, കുട്ടി മരിച്ചില്ല, ഉറങ്ങിയത്രേ. ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിൽ മരണം കേവലം ഉറക്കം മാത്രമാണ്. പക്ഷെ ബൈബിൾ പറയുന്നു, താവുതാൻ ഗംഭീരനാഥത്തോടും പ്രധാനമായ ശബ്ദത്തോടും തന്നിൽ വിശ്വസിച്ചവരെ ചേർപ്പാൻ വരുമ്പോൾ, കാഹളം മുഴങ്ങുമ്പോൾ ആ ശബ്ദത്തിൽ തന്റെ വിശുദ്ധന്മാർ ഉയർക്കും. പാപികൾ പിന്നെ ഉയർന്ന് നരകത്തിലേക്ക് പോകും. മരണമെന്ന വാക്കിന്റെ അർത്ഥം വേർപാടെന്നാണ്. മരണമെന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തിൽ നിന്ന് വേർപാടെന്നാണ്. യേശു ക്രിസ്തുവിൽ ആത്മാവിന്റെ രക്ഷ കണ്ടെത്തിയവൻ മരിക്കയില്ല. അവൻ മരണം നിദ്രയാണ്. കുട്ടി വിളിക്കുമ്പോൾ ഉണരുന്ന നിദ്ര. ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിന്റെ രാജ്യത്തിൽ ഞങ്ങൾ നിത്യകാലം വാഴും. കർത്താവ് ബാല്യം നോക്കിയിട്ട് പറഞ്ഞു, കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങിയത്രയെന്ന്. അവരവനെ പരിഹസിച്ചു എന്നാണ് ഇത് പറഞ്ഞപ്പോൾ. ലോകത്തിന്റെ ദുഷ്ടതയുടെ ഭയാനകത കാണുവാൻ കഴിയും. സാത്താൻ അറിയാം പരിഹാസത്തിന്റെ ശക്തി എന്താണെന്ന്. വാളുകൊണ്ട് വെട്ടിയാൽ മുറിയാത്തവനെയും വാക്കുകൊണ്ട് വെട്ടിയാൽ മുറിയുമെന്ന് സാത്താൻ അറിയാം. പരിഹാസത്തിന്റെ ശക്തി ശത്രുവിന് നന്നായിട്ടറിയാം. വാളുകൊണ്ട് വെട്ടിയാൽ വീഴാത്തവൻ വാക്കുകൊണ്ട് വെട്ടിയാൽ വീഴുമെന്ന് അവനറിയാം. ക്രിസ്തുവിന്റെ നേരെ അവനത് ചെയ്തിട്ടുണ്ട്. ക്രൂശിൽ പാപിക്ക് വേണ്ടി പിടഞ്ഞു മരിക്കുന്ന സ്ഥാനത്ത് പടയാളികളെ കൊണ്ട് സാത്താൻ പരിഹസിച്ചില്ലേ? അതിലെഴുതിയിരിക്കുന്ന വാക്ക് ശ്രദ്ധേയമാണ്. അവനെ പരിഹസിച്ച് തീർന്ന ശേഷം, ഭയാനകമായ വാക്കാണ്. ഇനി പരിഹസിക്കുവാൻ വാക്കില്ലാത്തവണ്ണം നമ്മുടെ കർത്താവിനെ പരിഹസിച്ചിട്ടുണ്ട്. കർത്താവ് താളടിയായി തീർന്നില്ല. തന്റെ ജീവിതകാലത്ത് അവന് ഉടനീളം കണ്ടവനാണ്. പരിഹാസത്തെ നേരിട്ടവൻ, ജീവിതകാലത്ത് നേരിട്ടവൻ, മരണസമയത്ത് നേരിട്ടവൻ. യായറോസിന്റെ മകളുടെ മരണമുറിയിലും അത് നേരിട്ടു. ലോകത്തിന്റെ ദുഷ്ടതയുടെ ഭയാനകത ക്രിസ്തു അത് നേരിട്ടിട്ടുണ്ട്. അനുഗ്രഹത്തെ പരിഹാസം കൊണ്ട് നേരിടുന്നവർ, അത് സാത്താന്റെ ആയുധമാണ്. അടുത്ത രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്ക് 40-ാമത്തെ വാക്യം, അവൻ എല്ലാവരെയും പുറത്താക്കി. അവിശ്വാസികൾക്ക് ക്രിസ്തുവുമായി പങ്കില്ല. അതിനുശേഷം അവൻ എല്ലാവരെയും പുറത്താക്കി, അവിശ്വാസികളെല്ലാം പുറത്താക്കി, പരിഹസിക്കുന്നവരെ പുറത്താക്കി. തന്റെ പ്രിയ ശിഷ്യന്മാർ മൂന്ന് പേരുമായി അകത്തോട്ട് ചെന്നു. 41-ാമത്തെ വാക്യം, കുട്ടി കിടക്കുന്ന ഇടത്തേക്ക് ചെന്നുവെന്നാണ്. ഇതാണ് ദൈവസ്നേഹം. സ്വയത്തിന് കഴിയാത്ത രക്ഷ ദൈവസ്നേഹത്താലും ദൈവശക്തിയാലും. അവൻ കുട്ടിയുടെ അടുത്തേക്ക് ചെന്നു എന്നുള്ള വാക്ക് ശ്രദ്ധിക്കുക. കാരണം കുട്ടിക്ക് അടുത്തേക്ക് വരാൻ കഴിയുകയില്ല. അവൾ മരിച്ചുപോയി. അവൾ ഒന്നും അറിയുന്നില്ല. എന്തുകൊണ്ട് ദൈവപുത്രൻ ലോകത്തിലേക്ക് വന്നു? എന്തുകൊണ്ട് യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നു? നമുക്ക് കർത്താവിന്റെ അടുത്തേക്ക് ചെല്ലുവാൻ കഴിയാത്തവരായതുകൊണ്ട്. അവൻ നമ്മെ സ്നേഹിച്ച് ലോകത്തിലേക്ക് വന്നു. നമ്മെ പോലൊരു മനുഷ്യനായി. പാപമില്ലാത്തവനെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ പാപം തന്റെ ശരീരത്തിൽ ആവർത്തിച്ച് അതിന് മരണശിക്ഷ അനുഭവിച്ച് പാപിയുടെ മരണം ക്രിസ്തുവിന്റെ മരണത്തിൽ നീക്കിക്കളഞ്ഞ് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് അവൻ ജീവൻ കൊടുത്തു. അവൻ കുട്ടിയുടെ അടുക്കിലേക്ക് വന്നു. പ്രിയപ്പെട്ടവരെ, ഈ ദൈവസ്നേഹമാണ് നിങ്ങളുടെ അടുക്കിലേക്ക് ഇന്ന് വരുന്നത്. ഈ സുവിശേഷം നിങ്ങളുടെ അടുക്കിലേക്കാണ് വന്നത്. ബൈബിളിൽ പിന്നീട് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നുണ്ട്, നാം അവനെ സ്നേഹിച്ചതല്ല, നമ്മെ സ്നേഹിച്ച് അവൻ ഇങ്ങോട്ട് വന്നതാണ്. നാം അവനെ കണ്ടെത്തിയതല്ല, അവൻ നമ്മെ കണ്ടെത്തി. പാപത്തിൽ ജീവിക്കുന്നവർക്ക് ദൈവത്തെ കണ്ടെത്തുവാൻ കഴിയുകയില്ലാത്തതുകൊണ്ട് അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ച നമ്മുടെ അടുത്തേക്ക് ദൈവപുത്രൻ വന്നു കഴിഞ്ഞു. നോക്ക, അവൻ എന്താണ് ചെയ്തത്? അവൻ അവിടെ ചെന്നതിന് ശേഷം കുട്ടിയുടെ കൈപിടിച്ച്, അവൻ കുട്ടിയുടെ കൈപിടിച്ചു എന്നാണ്. അതിനുശേഷം അവൻ സിറിയൻ ഭാഷയിൽ ഒരു വാക്ക് ഉച്ചരിച്ചു, തലീതാ കൂമി. സിറിയൻ ഭാഷയിലുള്ള വാക്ക്, അതിന്റെ മലയാള ഭാഷയിൽ അർത്ഥം എങ്ങനെയാണ്? തലീതാ കൂമി, ബാലെ എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കും. നിന്നെ സൃഷ്ടിച്ചവൻ ഞാനാണെങ്കിൽ നീ മരിച്ചാലും നിന്നെ ജീവിപ്പിക്കുവാൻ എനിക്ക് കഴിയും. തലീതാ കൂമി, ബാലെ എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു. നിങ്ങൾ എവിടെങ്കിലും ഈ ശബ്ദം കേട്ടിട്ടുണ്ടോ? മരിച്ചവരുടെ ഏർപ്പിക്കുന്ന ശബ്ദം. ഈ ശബ്ദം മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്കിൽ കേൾക്കാം. ഇന്ന് രാത്രി ഈ ശബ്ദം നിങ്ങളുടെ കാതിൽ മന്ത്രിക്കുന്നു. തലീതാ കൂമി, സുഹൃത്തെ എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു. പാപത്തിൽ നിന്ന് എഴുന്നേൽക്കുക, മരണത്തിൽ നിന്ന് എഴുന്നേൽക്കുക. അവന്റെ വാക്ക് ശക്തിയുള്ളതാണ്. ഇന്ന് രാത്രി ഞാൻ ഈ വാക്കിവിടെ അവസാനിപ്പിക്കട്ടെ. ക്രൂശിന് ഈ ശക്തി പുറപ്പെട്ടു അവന്റെ വാക്കിൽ. എബ്രായ ലേഖനത്തിൽ ഇങ്ങനെയൊരു വാക്കുണ്ട്, അവൻ ഉറച്ച നിലവിളിയാലും അപേക്ഷയാലും പാപികളുടെ രക്ഷയ്ക്ക് വേണ്ടി നിലവിളിച്ചു. ക്രൂശിൽ കേൾക്കുന്ന ശബ്ദം തലീതാ കൂമി, ആ ശബ്ദത്തിന് പാപിയെ വിശുദ്ധനാക്കുവാൻ കഴിയും. ആ കുരിശിൽ നിന്നൊഴുകിയ ചോരയ്ക്ക് നിങ്ങളുടെ ഏത് പാപങ്ങളെ മോചിപ്പിക്കുവാൻ കഴിയും. തുടർന്നുള്ള ജീവിതത്തിന് സുരക്ഷ നൽകുവാൻ കഴിയും. ആ ശബ്ദത്തിന് നിങ്ങളെ പുതിയൊരു മനുഷ്യനാക്കുവാൻ കഴിയും. ആ ശബ്ദത്തിന് നിങ്ങളുടെ മുമ്പിൽ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറപ്പിക്കുവാൻ കഴിയും. ഇതാ നിങ്ങൾക്ക് കർത്താവിന്റെ അടുക്കിലേക്ക് ചെല്ലുവാൻ കഴിയാത്തത് കൊണ്ട് നിങ്ങളുടെ ചെവിയിൽ അവൻ മന്ത്രിക്കുന്നു. യായിറോസിനെ പോലെ നിങ്ങളത് സ്വീകരിച്ചാൽ മാത്രം മതി. യായിറോസ് ഒരു ആവശ്യക്കാരനല്ലായിരുന്നുവെങ്കിൽ അതൊരിക്കലും സംഭവിക്കുമായിരുന്നില്ല. ഞാൻ ഒരു വസ്തുത കൂടെ പറഞ്ഞുകൊള്ളട്ടെ, വാസ്തവത്തിൽ ആ പട്ടണത്തിൽ എത്രയോ പേർ മരിച്ചിട്ടുണ്ട് ആ ദിവസം. പക്ഷെ അനേകർ ആവശ്യക്കാരല്ലാതെ പോയി. ആവശ്യക്കാരൻ യായിറോസ് ആയതുകൊണ്ട് അവിടെ കടന്നു വന്നു. രക്ഷ എല്ലാവർക്കും ഉള്ളതാണ്. ലോകത്തുള്ള സകല മനുഷ്യരെയും രക്ഷിക്കുവാൻ ദൈവത്തിൽ കഴിയും. പക്ഷെ നിങ്ങളൊരു ആവശ്യക്കാരനായി തീരണം. കർത്താവേ ഞാൻ വരും, അങ്ങാണ് എന്റെ രക്ഷിതാവ്, അങ്ങാണ് എന്റെ കർത്താവ്, അങ്ങയ്ക്ക് വേണ്ടി ഞാൻ എന്റെ ജീവിതത്തെ നൽകുന്നു. യായിറോസിനെ പോലെ എന്റെ ഭവനത്തിലേക്ക് വരണമെന്ന് അവൻ പറഞ്ഞുവെങ്കിൽ നിങ്ങൾ പറയേണ്ടത് എന്റെ ഹൃദയത്തിലേക്കൊന്ന് വരണമേ. നോക്ക് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒടുവിലത്തെ വാക്ക്, ബാല ഉടനെ എഴുന്നേറ്റു. ബാല ഉടനെ എഴുന്നേറ്റു, ഉടനെ എഴുന്നേറ്റു. ചില നിമിഷങ്ങൾ കഴിഞ്ഞല്ല, വിശ്വാസം ക്ഷണനേരം കൊണ്ട് നിങ്ങൾക്ക് രക്ഷ നേടിത്തരും. ആ രക്ഷ ഒരിക്കലായിട്ടുള്ളതാണ്, ആ രക്ഷ എന്നേക്കുമായിട്ടുള്ളതാണ്. നിങ്ങളുടെ പേർ സ്വർഗത്തിൽ ജീവന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയ യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാന ശക്തി നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവെങ്കിൽ സ്നേഹിത, നിങ്ങൾ മരിച്ചാലും ജീവിക്കും. ഇന്ന് രാത്രി ജീവൻ പ്രാപിക്കുക, മരണമുറിയിലേക്ക് ജീവനെ പ്രവേശിപ്പിക്കുക. ഹൃദയമാകുന്ന മരണമുറി നിത്യജീവൻ പ്രവേശിക്കട്ടെ, ജീവനായ ക്രിസ്തു പ്രവേശിക്കട്ടെ. ഇപ്പോൾ കൊയർ ഒരു പാട്ട് പാടും. ആ സന്ദർഭം നിങ്ങൾക്കൊരു തീരുമാനത്തിന്റെ സന്ദർഭമാണ്, ആ സന്ദർഭം അനുഗ്രഹത്തിന്റെ നിമിഷമാണ്. പ്രാർത്ഥനയ്ക്കായി ഒരു നിമിഷം തലകളെ പറ്റും. ഇന്ന് രാത്രി നിങ്ങളുടെ ഹൃദയമാകുന്ന മരണമുറി, പാപത്തിന്റെ മരണമുറി, കഴിഞ്ഞ കാലങ്ങളിൽ ഏത് നിലയിൽ ജീവിച്ചുകൊള്ളട്ടെ, ക്രിസ്തു അത് കാര്യമാക്കുന്നില്ല. സർവശക്തനായ കർത്താവാണ്, രക്ഷിതാവാണ്, നിങ്ങൾക്ക് വേണ്ടി കുരിശിൽ പിടഞ്ഞു മരിച്ചു. ഇനി നിങ്ങൾ പാപത്തിൽ മരിക്കേണ്ട, പാപിയുടെ മരണം ക്രിസ്തുവിൽ കണ്ടെത്തുക. അങ്ങനെ മരിച്ചവൻ ഇനി ഒരിക്കലും മരിക്കയില്ല, അവന്റെ പുനരുദ്ധാന ശക്തി നിങ്ങളുടെ മേൽ ആവശിക്കും. യേശു ക്രിസ്തുവിനോടുള്ള രാജാക്കന്മാരായി വാഴുമെന്നാണ് ബൈബിൾ പറയുന്ന പ്രതിഫലം. അവൻ രാജാതിരാജാവായി വരുവാൻ പോകുന്നു. ഇന്ന് രാത്രി നിങ്ങളോട് അറിവ് ചെയ്യുന്ന ദൈവശബ്ദം, ഭയപ്പെടരുത്, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഭീരുക്കൾ നരകത്തിലേക്ക് പോകുന്നവരാണ്. യായിറോസ് അനുവദിച്ചു, ക്രിസ്തു അവിടെ ചെന്നു. യേശു ക്രിസ്തുവിനെ നിങ്ങൾ ക്ഷണിച്ചാൽ അവൻ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരും. ഈ സ്വാതന്ത്ര്യം നിങ്ങളുടേതാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് ക്രിസ്തുവിനെ സ്വീകരിക്കാം, അല്ലെങ്കിൽ ക്രിസ്തുവിനെ നിരാകരിക്കാം. വിനയത്തോടുകൂടി ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങൾ ക്രിസ്തുവിനെ നിരാകരിച്ചാൽ നിത്യമായ നരകത്തിലേക്ക് നിങ്ങളുടെ ആത്മാവ് പോകുമെന്ന് ബൈബിൾ മുന്നറിയിപ്പ് നൽകുന്നു. ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന ഒരാൾക്ക് പോലും അങ്ങനെ സംഭവിക്കരുത്. ഇന്ന് രാത്രി ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കുന്നു. ഈ ലളിതമായ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ പാപമാകുന്ന മരണമുറിയിലേക്ക്, ഹൃദയത്തിലേക്ക് യേശു ക്രിസ്തുവിനെ നിങ്ങൾ ക്ഷണിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, പാപബോധം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായി, പാപക്ഷമയ്ക്ക് വേണ്ടി, പാപത്തിനു വേണ്ടി മരിച്ചടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ കർത്താവ് നിന്നിൽ ഞാൻ വിശ്വസിക്കുന്നുവെന്നും, അങ്ങാണ് എന്റെ രക്ഷിതാവ്, അങ്ങാണ് എന്റെ കർത്താവ്, ഞാൻ അങ്ങയെ വിശ്വസിക്കുന്നുവെന്ന് ഇപ്പോൾ ദൈവാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ പ്രേരിപ്പിക്കുന്നുവെങ്കിൽ, നിങ്ങൾ അവനെ അനുവദിച്ചാൽ ഈ ക്ഷണം നിങ്ങളുടെ ആത്മാവ് ജീവൻ പ്രാപിക്കുവാനും യേശു ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി നിങ്ങളിപ്പോൾ സ്വീകരിക്കുന്നുവെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുക: കർത്താവേ, അങ്ങ് എനിക്ക് വേണ്ടി മരിച്ചു എന്നറിയും. അങ്ങയെ ഞാൻ എന്റെ കർത്താവും സ്വന്തം രക്ഷിതാവുമായി വിശ്വാസത്താൽ സ്വീകരിക്കും. ഒരു നിമിഷം.
ലോകത്തിൻ്റെ